ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ 26. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും സങ്കീർത്തനങ്ങൾ 47 മുതൽ 49 വരെയുള്ള അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായവും വായിക്കുന്നു. 47 അധ്യായം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു, താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ. അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. 48 അധ്യായം. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ചു കടന്നുപോയി. അവർ അത് കണ്ട് അമ്പരന്നു. അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. അവർക്ക് അവിടെ വിറയൽ പിടിച്ചു. നോവ് കിട്ടിയവൾക്കെന്ന പോലെ വേദന പിടിച്ചു. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീശ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുകയും അതിന്റെ ഗോപുരങ്ങളെ എണ്ണുകയും വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുകയും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. 49 അധ്യായം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ, എന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശവാക്യത്തിന് എന്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എന്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയ ആശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിനാടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അപ്പോസ്തല പ്രവർത്തികൾ 26:1. അഗ്രിപ്പാവ് പൗലോസിനോട്, നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ചത് എന്തെന്നാൽ, അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട്, വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവൻ ആകയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദ പ്രകാരം പരീക്ഷനായി ജീവിച്ച് എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? നസ്രയനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു സത്യം. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ, രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്തു വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നുവെന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നുവെന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇതുനിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്നും പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പ്രതിവാദിക്കയിൽ ഫെസ്തോസ്, പൗലോസെ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്ന് ഉറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനി ആയി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവും ദേശാധിപതിയും ബെർണീക്കയും അവരോടുകൂടി ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നുവെന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു.
ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തേശുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനങ്ങൾ അർപ്പിക്കുന്നു. നാം ജീവിതത്തിൽ ഇന്നും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, നന്മകൾ ആഗ്രഹിക്കുന്നവരാണ്, വേദനകളെ ഭയപ്പെടുന്നവരും അത് വരാതിരിക്കുവാൻ വേണ്ടി ഏറിയ പ്രാർത്ഥന കഴിക്കുന്നവരുമാണ്. ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും സന്തോഷവും പെരുകുമ്പോൾ അത് ദൈവാനുഗ്രഹമെന്ന് കാണുകയും ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന്റെ ക്രോധം കോപം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു പലപ്പോഴും. എന്നാൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നമ്മെ ശ്രേഷ്ഠരാക്കുന്നു എന്ന ഒരു മനോഭാവത്തിൽ നാം ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും അധികം നന്മയെ തീരും. സാഹചര്യങ്ങളല്ല വാസ്തവത്തിൽ നമ്മെ കുഴയ്ക്കുന്നത്, സാഹചര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത്. അപ്പസ്തോലനായ പൗലോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വേദനകൾ അനുഭവിച്ച് നിന്ന് അനുഭവിച്ച് അഗ്രിപ്പാ രാജാവിന്റെ മുമ്പാകെ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നു, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. പൗലോസിന്റെ വാക്കുകളിൽ അഭിമാനമാണ് സ്ഫുരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പൗലോസിന്റെ തൊട്ട് താഴെ അതിന്റെ 19 വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് തന്നെ തന്നെ യേശുവിനോട് ഉപമിച്ച് പറയുകയാണ്, ക്രിസ്തു ആദ്യം കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു, മോശയും പ്രവാചകന്മാരും അത് മുൻകൂട്ടി എഴുതിയിരുന്നു, എന്നാൽ പിന്നത്തേതിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. ദൈവത്തിന്റെ പൈതലി, എന്നെ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദര, ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ എന്റെ നിലപാടെന്താണ്? സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചാണോ ഞാൻ നിൽക്കുന്നത്, അതോ അനുസരണം കാണിച്ചാണോ ഞാൻ നിൽക്കുന്നത്? ഇന്ന് പ്രഭാതത്തിൽ നാം ശോധന ചെയ്ത് ദൈവമേ, നിന്നോട് അനുസരണക്കേട് കാണിക്കാതെ സ്വർഗീയ ദർശനത്തിൽ കൂടി മുന്നേറുന്നുവെങ്കിൽ മുന്നേറുവാൻ എനിക്ക് സഹായിക്കുമാറാകണമേ. നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാകും. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു, ഒരു മനുഷ്യൻ ധനവാനായി തീർന്നാലും അവന്റെ പ്രശസ്തി വർദ്ധിച്ചാലും ഭയപ്പെടരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? മനുഷ്യന്റെ പൊതുവെയുള്ള ചിന്തയെ ദൈവത്തിന്റെ ആത്മാവ് ഖണ്ഡിക്കുകയാണ്. നന്മകൾ ഉണ്ടാകും, അനുഗ്രഹങ്ങൾ വരും, എന്നാൽ ഏതവസ്ഥയിലും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു മനോഭാവമുണ്ടെങ്കിൽ ഈ ചങ്ങലകളൊഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് പറയുമ്പോൾ ആ ചങ്ങലകൾ താൻ സ്വമേധയാ ഏറ്റെടുക്കുന്നതാണ്. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ അനുസരണം കാണിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശോധന ചെയ്തു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അഥവാ സംഭവിക്കുന്നതെല്ലാം അഥവാ ഇനി സംഭവിക്കുവാൻ ഉള്ളതെല്ലാം അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിലൊരു പങ്കാളിയാകുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തല്ലോ എന്ന ആത്മാഭിമാനം ഉള്ളവരായി നമുക്ക് സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും. എന്റെ ജീവൻ ദൈവത്തിന്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ആരെ പേടിക്കും? ആർക്കെനിക്ക് ദോഷം ചെയ്യുവാൻ കഴിയും? ആർക്കും കഴിയത്തില്ല. ദൈവത്തിൽ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. നീ ദൈവത്തിന്റെ ദർശനപ്രകാരം മുന്നേറുക. ജീവിതത്തിൽ വേദനകൾ വന്നോ, അതതിന്റെ അവസാനമല്ല. നിന്റെ ജീവിതത്തിലുള്ള കഷ്ടങ്ങൾ ദൈവവേദന അതിന്റെ ലാസ്റ്റ് ചാപ്റ്റർ അല്ല, അത് അവസാനത്തെ അധ്യായങ്ങളേ അല്ല. ഇനിയും അധ്യായങ്ങൾ വരും, ഉയർപ്പിന്റെ അധ്യായങ്ങൾ, നന്മയുടെ അധ്യായങ്ങൾ, സമാധാന സൗഖ്യവും സന്തോഷവും വർദ്ധിക്കുന്ന അധ്യായങ്ങൾ. ഇന്നത്തെ അവസ്ഥ അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്കല്ല എന്നറിഞ്ഞ്, മരിച്ചവരിൽ നിന്ന് നമ്മൾ ഉയർപ്പിക്കുവാൻ പ്രാപ്തനായ ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞ്, മോശയും പ്രവാചകന്മാരും മുൻകൂട്ടി എഴുതിയത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളാണെന്നും ചിന്തകളാണെന്നും ഗ്രഹിച്ചുകൊണ്ട്, അതുപോലെ നമ്മെക്കുറിച്ചും ദൈവം എഴുതിയിരിക്കുന്നുവെന്ന് അറിഞ്ഞ് ധൈര്യപ്പെടുമെങ്കിൽ നമ്മൾക്ക് സ്വർഗീയ ദർശനത്തിനോട് അനുസരണക്കേട് കാണിക്കാതെ പൗലോസിനെ പോലെ മുൻപോട്ട് പോകുവാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.